ദൈവത്തിന്റെ നാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. നമ്മള് മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ അതിന്റെ പല എക്സ്ട്രീം അല്ലെങ്കിൽ രണ്ട്, ഒന്നെങ്കിൽ ഇങ്ങേയറ്റം അല്ലെങ്കിൽ അങ്ങേയറ്റം, അങ്ങനെ എക്സ്ട്രീം ലെവലിലാണ് പലപ്പോഴും നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. എങ്കിലും ദൈവവചന പ്രകാരവും ആത്മാവിന്റെ നടത്തിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാവരും ഒരു മിഡിൽ ഗ്രൗണ്ട് ആയിരിക്കും സത്യമെന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും, ദൈവം നമ്മളെ വിളിച്ചു, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആ വിളിയും തിരഞ്ഞെടുപ്പും അതിന് അനുസരണമായി പ്രവർത്തിക്കുമ്പോൾ, ആ പ്രവർത്തനത്തിന് ദൈവം ചില ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില നിമിത്തങ്ങൾ, ചില ഉദാഹരണത്തിന് ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ, ആ നിമിത്തങ്ങൾ ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു ബാലൻസ് വരികയും നമ്മുടെ ക്രിസ്തീയ ജീവിതം ഫലമുള്ളതായി തീരുകയും ചെയ്യുന്നത് അപ്പോഴാണ്. അപ്പൊ നമ്മുടെ കർത്താവിലുള്ള നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ മനസ്സിലാക്കണം. ചില വ്യക്തികൾ ഈ വിളിയും തിരഞ്ഞെടുപ്പും മാത്രം സന്തോഷിച്ചുകൊണ്ടിരിക്കും. കർത്താവിനെ വിളിച്ചു, കർത്താവിനെ രക്ഷിച്ചു, കർത്താവിനെ വീണ്ടെടുത്തു, അവിടെ നിർത്തി. പക്ഷേ ചിലര് വളരെ പ്രവൃത്തിയാണ്, വളരെ വർക്സാണ്, വളരെ പ്രവൃത്തിയിലൂടെ കർത്താവിനെ കാണുവാൻ സാധിക്കും. അതും ഫലമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഉതകുന്നില്ല. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് കർത്താവ് തന്നിരിക്കുന്ന, കർത്താവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമുക്ക് കർത്താവിൽ ഉറപ്പിക്കുവാൻ സാധിക്കും. ഹെബ്രായ ഗ്രന്ഥം അതിന്റെ 3-ാം അധ്യായത്തില് അതിന്റെ 1-ാം വചനം എങ്ങനെയാണ് പറയുന്നത്? അതുകൊണ്ട് ഹീബ്രൂസ് ചാപ്റ്റർ 3:1, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും, ദെയർഫോർ ഹോളി ബ്രദറൻ, പാർട്ടേക്കേഴ്സ് ഓഫ് എ ഹെവൻലി കോളിംഗ്, കൺസിഡർ ജീസസ് ദ അപ്പോസ്റ്റൽ ആൻഡ് ഹൈ പ്രീസ്റ്റ് ഓഫ് അവർ കൺഫഷൻ. ഇവിടെ ഈ ഹെബ്രായ ലേഖനത്തിലെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു പ്രധാന സന്ദേശം എന്നുള്ളത്, കൺസിഡർ ജീസസ് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ്, അല്ലെ, ലുക്കിംഗ് അണ്ടു ജീസസ് അല്ലെങ്കിൽ കൺസിഡർ ജീസസ് എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇവിടെ പറയുകയാണ്, നമ്മുടെ പൊസിഷനെ കുറിച്ച് പറയുകയാണ്, നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ പൊസിഷനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? അവിടെ നമ്മളെ വിളിക്കുന്നത് എങ്ങനെയാണ്? ഹോളി ബ്രദറൻ. നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ നോക്കി നമുക്ക് ഹോളി ബ്രദർ എന്ന് വിളിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ ആദ്യം നിങ്ങളുടെ മുമ്പ് വരുന്ന ചിന്ത എന്താ? ഈസ് ഹി എ ഹോളി ബ്രദർ ഓർ സിസ്റ്റർ എന്നാണ് നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ കർത്താവ് നമ്മളെ വിളിക്കുന്നത്, നമ്മളെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹോളി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വിശുദ്ധ സഹോദര സഹോദരി. നമ്മൾ പ്രേസിലോട് മാറ്റിയിട്ട് വിശുദ്ധ സഹോദര എന്ന് നമുക്ക് വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും കർത്താവ് ഇവിടെ നമ്മുടെ പൊസിഷൻ പറയുകയാണ്, യു ആർ ഹോളി. വിശുദ്ധ സഹോദരങ്ങളെ, എന്നിട്ട് കർത്താവ് പറയാണ് ഒരു ഹെവൻലി കോളിംഗ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവര്. അപ്പം വിശുദ്ധന്മാരുടെ വിളി ഒരു സ്വർഗീയ വിളിയാണ്, ഒരു ഹോളി കോളിംഗ്. അല്ലെങ്കിൽ ഫിലിപ്പിയർക്കാനുള്ള കാര്യത്തിൽ നമുക്ക് വരാം, അതിന്റെ മൂന്നാം അധ്യായം അതിന്റെ 14 വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അപ്വേർഡ് കോളിംഗ്. ഫിലിപ്പീൻസ് 3:14. ഇവിടെ പരമവിളി, നമ്മുടെ ചിലരുടെ ബൈബിളിൽ അപ്വേർഡ് കോളിംഗ് അല്ലെങ്കിൽ ഉന്നതകരമായ ഒരു വിളി, അങ്ങനെ ഒരു വിളിയാലാണ് യേശു ദൈവം നമ്മളെ വിളിച്ചത്. അപ്പൊ നമ്മള് ഹോളി വിശുദ്ധ ജനം ആയിരിക്കുമ്പോൾ ആ വിശുദ്ധ ജനത്തിന് അനുസൃതമായുള്ള ഒരു വിളിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതാണ് നമ്മുടെ പൊസിഷൻ, ഒരു ഹെവൻലി കോളിംഗ്, ഒരു സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ് നമ്മൾ, പാർട്ടേക്കേഴ്സാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ രക്ഷിച്ചപ്പോൾ, ദൈവം നമ്മളെ കർത്താവ് യേശുവിനാൽ നമ്മളെ നീതീകരിച്ചപ്പോൾ, ദൈവം നമ്മളെ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ എന്ന് എണ്ണിയപ്പോൾ, നമുക്കൊരു ഹോളി ഹെവൻലി കോളിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. ഹെവൻലി കോളിംഗ്. അപ്പൊ നമ്മുടെ പൊസിഷൻ അതാ, ഒരു കർത്താവ് നമ്മളെ ഒരു വിശുദ്ധ വിളികൊണ്ട്, സ്വർഗത്തിലേക്കുള്ള ഒരു വിശുദ്ധ വിളികൊണ്ട് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, നമ്മൾ ഈ വിശുദ്ധ വിളി പ്രാപിക്കാൻ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇല്ല, അങ്ങനെയൊരു സംഗതി ദൈവവചനത്തിലില്ല. ദൈവം നമ്മളെ, നമ്മൾ വിശ്വാസത്താൽ കൃപയാൽ നമ്മൾ വീണ്ടെടുത്തപ്പോൾ, ദൈവം നമ്മളെ വീണ്ടെടുത്തപ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ടുമ്പോൾ, ദൈവം നമ്മളെ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധൻ എന്നെണ്ണി നമുക്കൊരു സ്വർഗീയ വിളിക്ക് ഒരു പ്രാപ്തരാക്കി, ഒരു ഇൻഹെറിറ്റൻസ്, ഒരു സ്വർഗീയ ഓഹരി, ഒരു ഇൻഹെറിറ്റൻസ് നമുക്ക് തന്നു. പ്രിയപ്പെട്ടവര്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ദൈവം പലരെയും വിളിച്ചിട്ടുണ്ട്. അബ്രഹാമത്തെ വിളിച്ചു അല്ലെ, മോശയെ വിളിച്ചു, ദാവീദിനെ വിളിച്ചു, ഡാനിയലിനെ വിളിച്ചു, അങ്ങനെ പല പ്രവാചകന്മാരെയും വിളിച്ചിട്ടുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളെ ഓരോരുത്തരെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയാണ് ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഈ സ്വർഗീയ വിളി വളരെ പ്രാധാന്യമുള്ള ഒരു വിളിയാണ്? കാരണം അത് ആര് വിളിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും അല്ലെ. നമ്മളെ ആര് വിളിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ വിളിക്ക് ഒരു ഔന്നത്യമുണ്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ പ്രാധാന്യമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് ആര് വിളിച്ചു എന്നനുസരിച്ചാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ദൈവം ഒരിക്കലും ഒരു ഉദ്ദേശവുമില്ലാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല. ദൈവം ഒരിക്കലും വിലയില്ലാത്ത ഒരു കാര്യവും ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ കർത്താവ് വിലയുള്ള, ഔന്നത്യമുള്ള എന്തോ കാര്യം ചെയ്യാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്. അപ്പൊ ആ ഔന്നത്യമുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മളെ യേശു വിളിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുവാണ് നമ്മൾ വിളിച്ചതെങ്കിൽ, യേശു പിതാവിന്റെ വിലയുള്ള അല്ലെങ്കിൽ അരുമ മകനായിരുന്നുവെങ്കിൽ, യേശു നമ്മളെ വിളിച്ചെങ്കിൽ ആ വിളിക്ക് ഒരു വിലയുണ്ട്. യേശുവിൽ, പിതാവായ ദൈവം യേശുവിലൂടെ നമ്മളെ സ്വർഗീയ പൗരന്മാരാക്കി തീർത്തപ്പോൾ ആ വിളിക്ക് ഒരു വിലയുണ്ടാകാൻ കാരണം യേശുവാണ് നമ്മളെ ആ വിളി വിളിച്ചത് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ യേശുവാണ് നമ്മൾ വിളിച്ചത് എന്നതുകൊണ്ട് അല്ലെ, ആ ഒരു സുപ്പീരിയർ കോളിംഗ് അല്ലെങ്കിൽ ആ ഉന്നതകരമായ ഒരു കോളിംഗ് യേശു, ഉന്നതകരമായ ഒരു വ്യക്തി വിളിച്ചതുകൊണ്ട് ആ വിളിക്ക് ഒരു ഔന്നത്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയാണ്, അവിടെ നമ്മളെ ഒരു രണ്ടാം കിട പൗരന്മാരായിട്ടല്ല യേശു വിളിച്ചിരിക്കുന്നത്, ദൈവം വിളിച്ചിരിക്കുന്നത് അല്ലെ. അവിടെ യേശുവിനെ വിളിച്ച യേശുവിന്റെ അതേ തലത്തിൽ നമ്മളെ ആക്കുവാനും നമ്മളെ എത്തിക്കുവാനും പര്യാപ്തമായ ഒരു വിളിയാലാണ് ദൈവം നമ്മളെ വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ വിളിക്ക് ഒരു ഔന്നത്യം, ഒരു ഉന്നത സ്ഥാനം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കർത്താവിലുള്ള നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അത് ഉറപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഫസ്റ്റ് പീറ്ററിൽ ചാപ്റ്റർ 2:9.
നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പന്തക്കണം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ.
അതെ, നിങ്ങൾ ഒരു ഹോളി നേഷൻ ആൻഡ് ഗോഡ്സ് ഓൺ പൊസഷൻ, ദൈവത്തിന്റെ ഒരു വിശുദ്ധ ജനവും സ്വന്ത രാജിക വിരോധ വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും. ആ വിളിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു സ്വന്തം, യേശുവിന്റെ സ്വന്തം എന്നുള്ള ആ വിളിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് യേശുവിന്റെ ആ വിളി, പ്രിയപ്പെട്ടവരെ, നമ്മൾ തുച്ഛീകരിക്കുന്നുണ്ട് പലപ്പോഴും. നമ്മളതിന് വില കൊടുക്കുന്നില്ല പലപ്പോഴും. യേശുവിന്റെ വിളി നമ്മൾ പലപ്പോഴും നമ്മൾ വില കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, പിതാവായ ദൈവം യേശുവിനെ ഭൂമിയിൽ വിട്ടപ്പോൾ അവന് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി, പദ്ധതിക്ക് വേണ്ടി ഭൂമിയിൽ വന്നപ്പോൾ, ആ പദ്ധതി നമ്മളിലൂടെ നിറവേറണം എന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ, ആ വിളി നമ്മുടെ മേൽ വന്നപ്പോൾ, നമ്മൾ ആ വിളിക്ക് മറുതലിച്ച് നിൽക്കുകയാണെങ്കിൽ, അവിടെയാണ് ദൈവം പറയുന്നത്, നിങ്ങൾ അതിൽ നിന്ന് എത്ര തെറ്റി ഒഴിയാതിരിക്കുമോ എന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെയാണ്. അതിൽ നിന്ന് നിങ്ങൾ തെറ്റി ഒഴിയുവാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ യേശു നമ്മളെ വിലയുള്ളതായിട്ട് നമ്മളെ കണ്ടതുകൊണ്ട്, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് നമ്മളെ വിലയുള്ളതായിട്ട് നമ്മളെ കണ്ടതുകൊണ്ട്, നമ്മളെ ഒരു റിയൽ വിലയുള്ള പൊസഷനായിട്ട് നമ്മളെ കൺസിഡർ ചെയ്തുകൊണ്ട് ആണ് യേശു ഈ ഭൂമിയിൽ തന്റെ പദ്ധതി നിർവഹിക്കാൻ താഴേക്ക് വന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവജനം പറയുന്നത്, ഹൗ ഗ്രേറ്റ് ദ സാൽവേഷൻ, എത്ര വലിയ രക്ഷ നമുക്ക് തന്നിരിക്കുന്നു എന്ന് ദൈവം പറയാൻ കാരണം, ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ പദ്ധതി ഒരു ഉന്നതകരമായ ഒരു പദ്ധതിയായിരുന്നതിനാലാണ്. ഹെബ്രായ ലേഖനത്തിൽ രണ്ടാം, നമുക്ക് അതിലേക്ക് വരാം, ഹീബ്രൂസ് ചാപ്റ്റർ 2. അതിന്റെ നാലാം വചനത്തിന്റെ ആദ്യ ഭാഗം വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 2:4.
കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും?
അതെ, ഹൗ ഗ്രേറ്റ് ദ സാൽവേഷൻ, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് യേശുവിന്റെ മഹത്വമുള്ള വിളി, യേശുവിന്റെ മഹത്വമുള്ള പ്രവൃത്തി, യേശുവിന്റെ മഹത്വമുള്ള വിലയുള്ള ജനം, ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് കർത്താവ് തന്നിരിക്കുന്ന രക്ഷയ്ക്ക് നമ്മൾ വളരെ വിലയുള്ളതാണെന്ന് നമ്മൾ എന്നാൽ കാര്യം. നമ്മൾ ഹൗ ഗ്രേറ്റ് ദ സാൽവേഷൻ എന്ന് പറയാൻ കാരണം, ഇത് ഒരു ഉന്നതകരമായ ഒരു വിളിയാണ്, ഉന്നതകരമായ പ്രത്യാശയുള്ള, ഉന്നതകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിളിയായതുകൊണ്ടാണ് ഹൗ ഗ്രേറ്റ് ദ സാൽവേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത്, ഈ രക്ഷയോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ഇവിടെ ഈ രണ്ടാം അധ്യായത്തിൽ പറയുന്നത്, ഈ ആദ്യ ഈ ഹൗ ഗ്രേറ്റ് ദ സാൽവേഷൻ, ഇത് ഗണ്യമാക്കി കളയുക അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അവിശ്വാസികളോടല്ല അത് പറയുന്നത്, അവിടെയല്ല പറയുന്നത്. അതിന്റെ ഒന്ന് മുതലുള്ള വാദനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിന്റെ.
അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും?
അതെ, ഇവിടെ പറയുകയാണ് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവിൻ. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവിൻ. ദൂതന്മാർ അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരുത്തരും ലംഘനത്തിനും അനുസ്മരിക്കുന്നതിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകുകൊണ്ടും സാക്ഷി നിന്നും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതും. ഇത് അവിശ്വാസികൾക്കല്ല ഉറപ്പിച്ചു കൊടുത്തത്, നമുക്കാണ്. വിശ്വാസി വന്ന് നമുക്കാണ് ദൈവം ഇവിടെ ഉറപ്പിച്ചു തന്നു. ഈ വന്ന വിശ്വാസത്തിൽ വന്നവർ ഈ രക്ഷയെ തുച്ഛീകരിച്ചാൽ, ഗണ്യമാക്കാതിരുന്നാൽ എത്ര വലിയ ശിക്ഷ നമുക്ക് വരുമെന്നുള്ള കാര്യമാണ് ദൈവത്തിനോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഗണ്യമാക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാം വചനത്തിൽ നോക്കിയാൽ പറഞ്ഞാൽ വല്ലപ്പോഴും ഒഴുകിപ്പോകും. ദൃഷ്ടി ചെയ്യുക, വല്ലപ്പോഴും ഒഴുകിപ്പോവുക. ഇവിടെ പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റ്, ദൈവവചനം തുച്ഛീകരിച്ചാൽ, അതായത് ദൈവം അരുളി ചെയ്ത വചനങ്ങൾ തുച്ഛീകരിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ നമ്മുടെ രക്ഷയാണ് തുച്ഛീകരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഉറപ്പിച്ചു തന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തികളാലും ദൈവം ഉറപ്പിച്ചു തന്ന ഈ വചനം നമ്മൾ തുച്ഛീകരിച്ചാൽ നമ്മൾ എത്രയധികം ശിക്ഷയ്ക്ക് യോഗ്യരാകും എന്നാണ് ദൈവജനം നമ്മളോട് പറയുന്നത്. അപ്പോൾ ആര് പറയുന്നു എന്നുള്ളതല്ല, എപ്പോൾ നമ്മൾ കേൾക്കുന്നു എന്നുള്ളതല്ല, ഈ വചനത്തെ നമ്മൾ തുച്ഛീകരിക്കുകയാണെങ്കിൽ വളരെ ഒരു ഡേഞ്ചറസ് ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് ദൈവജനം പറയുന്നത്. വി ക്യാൻ ട്വിസ്റ്റ് അവേ. കാരണം ഈ വചനം, ഈ രക്ഷ തുച്ഛീകരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ദൈവജനം പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, അല്ലെ? ഒരു വള്ളം ഒരു നദിയിലിടുവാണെങ്കിൽ അല്പ ഓളങ്ങൾ വന്ന് അങ്ങ് മാറി 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 പോകുമ്പോൾ പിറ്റേ ദിവസം അത് വളരെ മീറ്ററുകളോളം അപ്പുറയെന്ന് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുക. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ പറയുന്നത്, ഡ്രിഫ്റ്റ് അവേ, ഡ്രിഫ്റ്റിംഗ്, ഡ്രിഫ്റ്റിംഗ്. അപ്പൊ അതുകൊണ്ട് ദൈവം നമുക്ക് ഉറപ്പിച്ചു തന്നതായ വചനത്തെ നമ്മൾ തുച്ഛീകരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥമായി നമ്മുടെ രക്ഷയെ തന്നെയാണ് നമ്മൾ തുച്ഛീകരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ പൊസിഷനിൽ, ദൈവത്തിന്റെ കോളിംഗിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ, ദൈവത്തിന്റെ കോളിംഗിന് നമ്മൾ വില കൊടുക്കുമ്പോൾ അതിന്റെ പ്രവൃത്തി എന്നോണം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനത്തോടുള്ള റെസ്പോൺസ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ രക്ഷ നമ്മൾ തുച്ഛീകരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ദൈവജനം നമ്മളോട് പറയുന്നത്. രണ്ടാമതായി, നമ്മൾ കാര്യങ്ങളെ ദൈവത്തിന്റെ രീതിയിൽ കാണുവാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഈ വിളിയും തെരഞ്ഞെടുപ്പിന്റെയും വില നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഹെബ്രായക്കര ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിൽ പറയുന്നത്, കൺസിഡർ ജീസസ്. ദൈവത്തെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ കാര്യങ്ങളെ യേശുവിന്റെ വീക്ഷണത്തിലൂടെ, വ്യൂ പോയിന്റിലൂടെ കാണുക എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരുമാതിരിയുള്ള എല്ലാ പ്രശ്നങ്ങളെയും കാര്യം നമ്മൾ മാനുഷിക കണ്ണുകളിലൂടെയാണ് കാര്യങ്ങളെ നോക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ വ്യക്തികളെ, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെയെല്ലാം നമ്മൾ മാനുഷിക കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഉള്ള അതിന്റെ ഫലം എന്നുള്ളത് നമ്മൾ സമാധാനമില്ലായ്മ, ബുദ്ധിമുട്ടുകളെ, ഞരക്കങ്ങളെ, മുറുമുറുപ്പ്, ഇതൊക്കെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ കാര്യങ്ങളെ ദൈവം നോക്കുന്നത് പോലെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യേശു നോക്കിയതുപോലെ കാര്യങ്ങളെ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവും. മത്തായിയുടെ സുവിശേഷം 5:6-7 ദൈവം പഠിപ്പിക്കുന്നതാണ്. ഞാൻ എങ്ങനെ കോപത്തെ നോക്കുന്നു, ഞാൻ എങ്ങനെ വ്യഭിചാരത്തെ കാണുന്നു, ഞാൻ എങ്ങനെ ആകുലതയെ കാണുന്നു, ഞാൻ എങ്ങനെ വിവാഹമോചനത്തെ കാണുന്നു. കർത്താവ് നമ്മളോട് പറയുന്നത് ഞാൻ, അതാണ് യേശുവിനെ നോക്കി പഠിക്കുക എന്ന് പറയുമ്പോൾ, യേശു കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കണ്ടുവോ അതുപോലെ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് ആ സ്വർഗീയ വിളി എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ തന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതിന് അർത്ഥമൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. നമ്മൾ സ്വർഗീയ പൗരന്മാരാണ് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നോട്ടം ഭൂമിയിലുള്ള കാര്യങ്ങളിലാവുമ്പോൾ അത് ഫലമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമായി നമ്മൾ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് കൊളോസ്യാസ്കാരത്തിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. കൊളോസ്യൻസ്:
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ് വെളിപ്പെടും.
അതെ, ഇവിടെ therefore if you have been raised up with Christ, keep seeking the things above where Christ is seated at the right hand of God. ഈ ഉന്നതിയിലുള്ള മുകളിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മളെ ദൈവം വിളിച്ച വിളി എന്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഭൂമിയിലുള്ള പല കാര്യങ്ങളും താഴോട്ട്, അങ്ങനെ നമ്മൾ ഭൂമിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് താഴോട്ട് നമ്മൾ കാണുന്നത്. അതിന് ഉപരിയായി ആ പുഷിന്, ആ ഭൂമിയിലേക്കുള്ള പുള്ളിന് ഉപരിയായി നമ്മൾ പറക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഉന്നതപരമായ ആ നോട്ടമാണ്, യേശുവിലേക്കുള്ള ആ നോട്ടമാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളെയും അയക്കുന്നത്. ദൈവത്തിന്റെ സ്വർഗത്തിലേക്ക് നമ്മളെ യോഗ്യന്മാരാക്കാനുള്ള സാഹചര്യങ്ങളാണ് ദൈവം നമ്മളെ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതിനാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്നത്. ഈ സ്വർഗീയ വിളിക്ക് അവിടുത്തെ സിറ്റിസൺ ആക്കാനുള്ള, യോഗ്യരായിട്ടുള്ള പൗരന്മാരാക്കി തീർക്കുവാനാണ് ദൈവം ഈ സാന്റിഫിക്കേഷൻ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. വിശുദ്ധീകരണം അതാണ് റോമാക്കരക്കെഴുതി ലേഖനം 8-ാം അധ്യായത്തില് 30-ാം വചനത്തിൽ പറയുന്നത്.
മുന്നിയമച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു.
അതെ, ഇവിടെയാണ് മുന്നമേരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും. ഈ പ്രോസസ്സിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോയി ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം നമുക്ക് നേടിത്തരുവാൻ, സ്വർഗത്തിൽ നേടിത്തരുവാനുള്ള ആ പ്രോസസ്സാണ് സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്, അല്ലെങ്കിൽ വിശുദ്ധീകരണം. ദൈവത്തിന്റെ ആഗ്രഹം ഈ വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ കടന്നു പോകണം എന്നുള്ളതാണ്. ഈ സാഹചര്യങ്ങളിലൂടെ, ദൈവം അനുവദിച്ച സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആ വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിലൂടെ നടക്കുകയും ദൈവത്തിന്റെ പരമവിളിക്കുള്ള ആ ലാക്കിൽ നമ്മൾ എത്തുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇതിനുള്ള ഫാക്കൽറ്റീസ് പ്രധാനമായും ദൈവം വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എനിക്കുള്ളതിൽ നിന്നെടുത്ത് അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരും. അവൻ നിങ്ങളെ എന്റെ കാര്യങ്ങൾ പഠിപ്പിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഞാൻ അവനെ വെച്ച് അവൻ നിങ്ങളെ ഉപദേശിച്ചു തരും. ഇവിടെയാണ് ദൈവം വെച്ചിരിക്കുന്ന ഫാക്കൽറ്റി, അതായത് ഹോളി സ്പിരിറ്റിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവിടെയാണ് ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വർഗോന്മുഖരമായി ജീവിക്കുവാൻ, യേശുവിന്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഈ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നത്.
അതിന് ദൈവം ധാരാളമായി കൃപ നമ്മുടെ ജീവിതത്തിൽ തരും. അതുകൊണ്ടാണ് ഹെബ്രായക്കാരിൽ ലേഖനത്തിൽ പറയുന്നത്, യേശു തക്ക സമയത്ത് കൃപ പ്രാപിക്കുവാൻ കൃപാസനത്തിന്റെ അടുത്തേക്ക് വരിക. ദൈവകൃപ ധാരാളമായി നമ്മൾ ഇരിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ ലോകത്തിലുള്ള സാങ്കിഫിക്കേഷൻ പ്രോസസ്സിലൂടെ പോവുകയും അങ്ങനെ സ്വർഗോന്മുഖന്മാരായി നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ വിളിക്ക് അർത്ഥമുണ്ടാകുന്നത്, നമ്മുടെ വിളിക്ക് നമ്മൾക്ക് വില കൊടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വിളിയോട് നമ്മൾ തുച്ഛീകരിക്കരുത്. അത് വിലയുള്ള ഒരു വിളിയാണ്, അത് വിലയില്ലാത്ത ഒരു വിളി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം വിലയില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഈ ഭൂമിയിൽ. വിലയുള്ള തന്റെ ഏറ്റവും ധനമുള്ള ഒന്നായിരുന്നു പിതാവിന് തന്റെ പുത്രൻ. ആ പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ വിലയുള്ളത് എന്തോ നേടുവാനാണ് പുത്രൻ ഈ ഭൂമിയിൽ വന്നത്, അതായത് നമ്മളെ ഓരോരുത്തരെയും. അങ്ങനത്തെ ഒരു വിളിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ആ സ്വർഗീയ വിളിക്ക് അംശികളാകുവാൻ, ഓഹരിക്കാരാകുവാൻ നമ്മൾ വിളിച്ചയോട് പ്രതികരിക്കുക. അതിന് നമ്മൾ അത് വിളിയോട് പ്രതികരിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ഡ്രിഫ്റ്റഡ് ആകും, നമ്മൾ നമ്മുടെ ഈ രക്ഷ അല്ലെ എണ്ണിമാക്കാതെ പോകും, അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. രണ്ടാമതായി, ഭൂമിയിലുള്ള കാര്യങ്ങളല്ല, ഉയരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങളെ നോക്കുമ്പോൾ നമ്മൾ ദൈവം എന്തിനാണ് ഈ വിളി വിളിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ കർത്താവിന്റെ ആംഗിളിലൂടെ, കർത്താവിന്റെ കണ്ണുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചെറുത് നിന്നുകയും നമ്മുടെ വിളിയോടും, നമ്മൾ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയോടും, ദൈവം വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളോടും സന്തോഷത്തോടുകൂടെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോഴാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളെ സഹായിക്കുന്നത്. ദൈവകൃതിയുടെ അമിതമായ വ്യാപാരം അവിടെയാണ് നമുക്ക് തരുന്നത്. അങ്ങനെ നമ്മൾക്ക് സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.